2025 ഒക്ടോബർ 26 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ രണ്ടാം പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. അമരകവിയുടെ അമൃത ഗീതം ടി പി ശാസ്ത്രമംഗലം എഴുതുന്നു. വയലാർ രാമവർമ്മ ഇല്ലാതിരുന്ന 50 വർഷം അത്ര ചെറിയ കാലയളവല്ല. എന്നിട്ടും നമ്മൾ അദ്ദേഹത്തിന്റെ കവിതകളും ഗാനങ്ങളും ഏറെ ഹൃദയവർജകമായി തന്നെ ആസ്വദിച്ചു പോരുന്നു. 47-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ആകസ്മിക നിര്യാണമുണ്ടാകുന്നത് കേവലം 5 മാസങ്ങൾക്ക് മുമ്പ് ആ തൂലികയിൽ പിറന്ന ഒരു ചലച്ചിത്ര ഗാനം പതിവിലേറെ ജനശ്രദ്ധ നേടിയെന്നതിനാൽ താലി പുലാകന്യായ പ്രകാരം അതിനെ മുൻനിർത്തി കവിയുടെ രചനാശൈലി എത്രത്തോളം സമീചീനമാണ് എന്ന് പരിശോധിക്കാനുള്ള ശ്രമമാണ് ഇത്. കെ സുഗു എന്ന് വെളിപ്പേരുള്ള കെ സുകുമാരൻ സ്വന്തം കഥയെ അടിസ്ഥാനപ്പെടുത്തി ജഗതി എൻ കെ ആചാര്യയെക്കൊണ്ട് തിരക്കഥയും സംഭാഷണവും എഴുതിച്ച് സംവിധാനം ചെയ്ത് 1975 പുറത്തു വന്ന കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലാണ് ഈ ഗാനം നമ്മൾ കേട്ടത്. പാട്ടിറങ്ങി അധികം വൈകാതെ തന്നെ അത് ആസ്വാദകരുടെ ഉള്ളിൽ പ്രതിഷ്ഠ നേടി. ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസും മാധുരിയും വെവ്വേറെ പാടിയ ആ ഗാനം ഇങ്ങനെ ആരംഭിക്കുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കുഴിയും തീരം. കവിയുടെ ബോധമനസ്സിലും ഉപബോധ മനസ്സിലും കുടികൊണ്ടിരുന്ന അദമ്യമായ മോഹത്തിന്റെ പ്രതിഫലനമാണ് ഈ ഗാനം. ആദ്യത്തെ ഈരടിയിലൂടെ കവി ഭൂമിയുടെ സൗന്ദര്യത്തെ വാഴ്ത്തുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും ഇന്ദ്രധനുസിൻ്റെ തൂവൽ കൊഴിയും കൊഴിയുകയും ചെയ്യുന്ന മനോഹരമായ തീരത്താണ് താൻ പാർക്കുന്നതെന്ന ആഹ്ലാദകരമായ യാഥാർത്ഥ്യം അതിലൂടെ വെളിപ്പെടുത്തുകയാണ് വയലാർ. ഒരു പടി കൂടി കടന്ന് ചിന്തിച്ചാൽ കവി പറയുന്ന ഈ മനോഹര തീരം മലയാളക്കരയാണെന്ന് വരാം. വിദേശികൾ കേരളത്തെ സ്വപ്നതീരം എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് കവി വിനയാന്വിതനായി ഈ ഭൂമിയോട് തന്നെ ചോദിക്കുന്നു, തനിക്ക് ഇനിയൊരു ജന്മം കൂടി ഇവിടെ തരുമോ എന്ന്. കവിയുടെ ആർജവമാർന്ന ഈ അപേക്ഷ ആരുടെയെങ്കിലും ഉള്ളിൽ ചലനം സൃഷ്ടിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. അത് പരിഗണിക്കണമേ എന്ന പ്രാർത്ഥനയായിരിക്കും ഈ പാട്ട് കേൾക്കുന്ന ഏത് ആസ്വാദകനിലും ഉളവാകുക. കവി ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കാൻ കാരണമെന്താണ്? ഒരു പരിധിവരെ പല്ലവിയിൽ വ്യക്തമായില്ലെങ്കിലും തുടർന്നുള്ള വരികളിൽ അതിനുള്ള കൂടുതൽ ന്യായോക്തികൾ അദ്ദേഹം നിരത്തുന്നുമുണ്ട്. ഈ നിത്യ ഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണമാരാളങ്ങളുണ്ടോ? ഭൂമിയെ ഹരിതഗ്രഹം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അതിന് കാരണമായി വർത്തിക്കുന്നത് സസ്യങ്ങളുടെയും ആൽഗകൾ പോലുള്ള സൂക്ഷ്മാണുക്കളുടെയും സാന്നിധ്യമാണ്. ശാസ്ത്രം വികസിച്ചതോടെ ഭൂമിയുടെ ഉയർന്ന വ്യക്തതയുള്ള ചിത്രങ്ങൾ ഇന്റർനെറ്റിലും നമുക്ക് മറ്റും കാണാൻ കഴിയും. എന്നാൽ നിത്യഹരിതയാം ഭൂമി എന്ന് വയലാർ പ്രയോഗിച്ചപ്പോൾ ഇപ്പറഞ്ഞ ശാസ്ത്ര തത്വങ്ങളിൽ പലതും വെളിപ്പെട്ടില്ലെങ്കിലും ഈ കവിയുടെ ക്രാന്തദർശിത്വം അതിന് സഹായകമായി തീർന്നു. ഇങ്ങനെയുള്ള ഭൂമിയിൽ മാത്രമേ മാനസ സരസുകളും സ്വപ്നങ്ങളും പുഷ്പങ്ങളും സ്വർണമരാളങ്ങളും കാണുകയുള്ളൂ എന്ന് നമ്മളെ ബോധപൂർവം ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ പറഞ്ഞതെല്ലാം ഏതൊരു കവിയുടെയും സർഗാനുഷ്ഠാനത്തിന് ആവശ്യമായ കാവ്യബിംബങ്ങളാണ്. ഭൂമിക്ക് ധാരാളം പര്യായങ്ങൾ നിലവിലുണ്ടെങ്കിലും ഇവിടെ വസുന്ധര എന്ന വാക്കുകൊണ്ട് തന്നെ സംബോധന വേണമെന്ന കവിയുടെ നിഷ്കർഷതയെ നാം പ്രത്യേകം ശ്ലാഘിച്ചേ മതിയാകൂ. കാരണം ആ പദം പ്രധാനമായും ഭൂമിയെയാണ് അർത്ഥമാക്കുന്നതെങ്കിലും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അതിദേവതയായ ഭൂമിയുടെ ഒരു പേരായും ധാരാളം വിഭവങ്ങൾ നൽകുന്ന ഭൂമിയോടുള്ള ആദര സൂചകമായും ഉപയോഗിക്കാറുണ്ടെന്ന് ദീർഘദർശിയായ വയലാറിന് നന്നായി അറിയാം. ഇവിടെ വസുന്ധര എന്ന സമ്പുദ്ധി 2 തവണ പാടാൻ പാകത്തിൽ ഗാനം ചിട്ടപ്പെടുത്തിയ ജി ദേവരാജന്റെ ഗണ്യമായ സംഭാവന കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എഴുതിക്കിട്ടിയ ഗാനത്തിൻ്റെ വരികൾക്കപ്പുറം ചില തനത് സംഭാവനകൾ സംഗീത സംവിധായകന് നൽകാനാവുമെന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി മാറിയിരിക്കുന്നു ഈ ഗാനം. ഈ വർണ്ണ സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ? ചന്ദ്രികയിലെ ഗന്ധർവഗീതം ഭൂമിയുടെ മനോഹാരിതയെ ഇവിടെ ഒന്നുകൂടി പൊലിപ്പിക്കുകയാണ് വയലാർ. അതുകൊണ്ടാണ് വർണ്ണമാർന്നതും സുരഭിലമാണ് ഭൂമിയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. പിന്നീടുള്ളതെല്ലാം കവിയുടെ കാഴ്ചപ്പാടോടെ അവതരിപ്പിക്കുന്നവയാണ്. കാമുകഹൃദയങ്ങൾ, സന്ധികൾ, ചന്ദ്രിക, ഗന്ധർവഗീതം ഇവയൊക്കെയില്ലാതെ ഭൂമി എത്ര വിരസമായിരിക്കുമെന്ന് പര്യാലോചിക്കാൻ വേണ്ടിയുള്ള പരോക്ഷമായ സൂചന ഇവിടെ വരികളിൽ അന്തർലീനമായുണ്ട്. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നവയെല്ലാം ഭൂമിയുടെ സൗന്ദര്യത്തെ ഉത്തേജിപ്പിക്കുവാൻ പോന്നവയാണ്. എല്ലാം കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഭൂമിയിലെ ജീവിതം സംതൃപ്തദായകവും ഐശ്വര്യപൂർണവുമാകുന്നത് എന്ന് സാരം. സൗന്ദര്യോപാസകനായ കവി അറിയാതെ തന്നെ പുറത്തു വന്ന വാക്കുകളാണ് ഈ ഗാനത്തിലുടനീളം മുഴങ്ങുന്നത്. മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ എന്നാണ് കവി അനുപല്ലവിയിലെ ചോദ്യമെങ്കിൽ, ഈ ചരണത്തിലെത്തുമ്പോൾ അത് കൊതിതീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ എന്നാകുന്നു. രണ്ടായാലും ആരും ഭൂമിയോട് വിട പറയുന്നത് മനസ്സോടെയല്ല എന്ന് അടയാളപ്പെടുത്തുകയാണ് അദ്ദേഹം. ഈ കവിയുടെ മരണസമയത്തും പിന്നീടും ധാരാളം പേർ എടുത്തു പറഞ്ഞ ഗാനമാണിത്. മരണമില്ലാത്ത കാവ്യഗീതം. ഈ മണ്ണിൽ ജീവിച്ച് മതിയാകാതെ 47-ാം വയസ്സിൽ എന്നേക്കുമായി അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. ദുഃഖസത്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പലരും ഈ പാട്ടിനെ കുറിച്ച് വാചാലരായത്. നിയമസഭാ സാമാജികനായിരുന്ന പി ടി തോമസ് അന്ത്യാഭിലാഷമായി ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് ഈ ഗാനം താഴ്ന്ന ശബ്ദത്തിൽ കേൾപ്പിക്കണം എന്നായിരുന്നുവല്ലോ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പി ടിയുടെ ആഗ്രഹം മരണാനന്തരം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ഇല്ല, എനിക്കൊരിക്കലും മരണം, തുറങ്കുകൾക്കുള്ളിലിട്ടൊരു നാളും അടയ്ക്കാനാവില്ലെന്നെ എന്നെഴുതി എനിക്ക് മരണമില്ല എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച കവിയാണ് വയലാർ രാമവർമ്മ. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇക്കാലമത്രയും അദ്ദേഹത്തിൻ്റെ കവിതകളായാലും ഗാനങ്ങളായാലും വർത്തമാനകാലത്ത് പിറക്കുന്ന സൃഷ്ടികളെപ്പോലെ നൂതനങ്ങളായി നിലകൊള്ളുന്നത്. കവി പാടിയത് തന്നെയാണ് ശരി, അദ്ദേഹത്തിന് ഒരിക്കലും മരണമില്ല.